സ്വാഗതം ചിത്രാകെ സോമൻ ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക്. കഴിഞ്ഞ ദിവസം അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത്രയും പ്രമുഖയായിട്ടുള്ള ഒരു മലയാളി കായിക താരം ഓസ്ട്രേലിയയിലുണ്ടായിട്ട് നമ്മളാരും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ചിത്ര ഇങ്ങനെ മലയാളി സമൂഹവുമായിട്ട് ഇവിടെ ബന്ധമില്ലാതെ രണ്ടു വർഷമായിട്ടും നിൽക്കുന്നു?
അങ്ങനെ ബന്ധമില്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പം രണ്ടു വർഷമായി ഇവിടെ വന്നെങ്കിലും ഒരു അഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് പോവുകയും 3 മാസം ആദ്യം വിസിറ്റിംഗ് വിസയിലായിരുന്നു. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ യാത്രയിലും അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ഒക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് രണ്ടു മൂന്ന് കോഴ്സസ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആരുമായിട്ട് ബന്ധപ്പെടാനൊന്നും പറ്റിയില്ല.
അപ്പൊ ഇനി എന്താണ് പരിപാടി? ഇനിയിപ്പോ കൂടുതൽ ഇപ്പോ എന്തായാലും ഓസ്ട്രേലിയക്കാരിയായി ജീവിക്കുകയാണ്, അപ്പൊ കൂടുതൽ ഓസ്ട്രേലിയൻ മലയാളി സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? എന്താണ് മനസ്സിനകത്തുള്ള താല്പര്യങ്ങൾ?
അതന്നെ, തീർച്ചയായും മലയാളി ആകുമ്പോഴത്തേക്ക് എന്തായാലും മലയാളി അസോസിയേഷൻ മലയാളി ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധപ്പെടാനും അങ്ങനെ തന്നെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ഇനിയിപ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ കൂടെ കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം സ്പോർട്സിന്റെ ഇതിലായിട്ടാണെങ്കിലും എന്തെങ്കിലും ക്ലാസ്സസോ അങ്ങനെയൊക്കെ തുടങ്ങണമെന്നും അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ പ്ലാനുകളൊക്കെ ഉണ്ട്.
അതിലൊരു സംശയം തോന്നാവുന്ന ഒരു കാര്യം, ഇപ്പോ ചിത്ര വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മലയാളിയല്ല, ഒരു പഞ്ചാബിയാണ് തോന്നുന്നല്ലേ? അപ്പൊ അതുകൊണ്ട് മലയാളികൾക്ക് ഈ കായിക താരത്തെ നഷ്ടപ്പെട്ടു എന്നൊരു സംശയം പലർക്കും ഉണ്ട്.
ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പുള്ളി ആണെങ്കിലും പുള്ളി നോർത്ത് ഇന്ത്യൻ ആണെന്ന് വെച്ചാലും പുള്ളി സ്പോർട്സിലും എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് അങ്ങനത്തെ പിന്നെ അവർക്ക് ലാംഗ്വേജ് ഇച്ചിരി ഒരു മനസ്സിലാകാത്തുള്ളൊരു എന്നാലും അതൊക്കെ പുള്ളി കുറച്ചൊക്കെ മാനേജ് ചെയ്തുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അങ്ങനൊന്നും ഇല്ല. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും എല്ലാവരുമായിട്ട് മലയാളി അസോസിയേഷനും മുതലും ബാക്കി കാര്യമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഈ ഒരു കുറച്ച് സമയങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓർത്തിട്ടിരിക്കുക.
തീർച്ചയായും. എന്തായാലും ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക്, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ചിത്രയുടെ കോമൺവെൽത്ത് ഗെയിംസിലെ പ്രകടനത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചത്. അതിനുശേഷം ചിത്രയ്ക്കൊപ്പം അന്ന് മത്സരിച്ച അതേ താരങ്ങൾ തന്നെയാണ് പിന്നീട് ഉത്തേജകം വരുന്ന വിവാദത്തിൽ കുടുങ്ങുകയും അവരെ സസ്പെൻഷൻ മറ്റും നേരിടുകയും ചെയ്തിരുന്നത്. എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം ചിത്ര പിന്നെ അവരോട് സംസാരിക്കുകയുണ്ടായോ?
അത് ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവരെ സംസാരിക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്റെ കൂടെ എപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടൊക്കെ താമസിച്ചവരും ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നോണ്ട് ഞാൻ എന്തായാലും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അവര് പറയുന്ന അവരെന്തോ വിറ്റാമിൻസ് യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അതും കോച്ച് വാങ്ങിയതാന്നാ പറയുന്നത്. അവർ സ്വന്തമായിട്ട് വാങ്ങിയതുമല്ല, കോച്ച് വാങ്ങിക്കൊടുത്ത എന്തോ ഒരു വിറ്റാമിൻസിൽ നിന്നാണ് അവർക്ക് ഈ അവരുടെ ഈ പിടിക്കപ്പെട്ട ഈ ഡ്രഗ്സിന്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പം അവര് അവരൊരിക്കലും അറിഞ്ഞ് അവർക്ക് സംഭവിച്ച കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു അറിയാതെ ഒരു സംഭവിച്ചെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും മനസ്സറിവില്ലാതെ സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് അവരെല്ലാവരും അത് പറയുന്നത്.
അതൊരു സംശയമുള്ള ചിത്ര, ഈ സാധാരണ രീതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും മരുന്നുകൾ, വൈറ്റമിൻസ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ കായിക താരങ്ങൾ കഴിക്കുമ്പോൾ അതിൽ കൃത്യമായി പരിശോധന വേണമെന്ന് തന്നെ പറയുന്നില്ലേ? അതില്ലാതെ എങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്?
ആ അത് ഇത് കോച്ചിങ്ങിനെ വെളിയിൽ ജിൻസിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് വെളിയിൽ നിന്ന് കണ്ട് മേടിച്ചോണ്ട് വന്ന. അപ്പം കോച്ച് കൊടുത്തപ്പോൾ അവർക്ക് ആരാണെങ്കിലും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ കോച്ച് എന്ന് പറയുന്ന ആള്. അപ്പൊ അവരതുകൊണ്ട് വിശ്വസത്തോടെ കഴിച്ചതായിരിക്കാം. പക്ഷെ കോച്ചിനും അതിന്റെ ലാംഗ്വേജ് എന്തോ വേറെ ലാംഗ്വേജ്, ആ പുള്ളിക്കും അതിലെന്താണ് പ്രൊഡക്ട്സ് അടങ്ങിയിരിക്കുന്നൊന്നും മനസ്സിലാകാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. പിന്നെ അത് പിന്നീട് ആ മെഡിസിൻ ചെക്ക് ചെയ്തപ്പോ അതിന്റെ അകത്ത് ഈ കണ്ടൻസ് ഉണ്ടായിരുന്നെന്നും പിന്നീട് അത് തെളിയുകയും ചെയ്തായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു മനസ്സറിവോടുകൂടിയല്ല, പക്ഷെ എന്തായാലും
അല്ല. അതിൽ ചിത്ര, ഇപ്പോൾ ഇത്രയും കാലം ഇന്ത്യൻ കായിക രംഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ഇന്ത്യൻ കായിക രംഗത്ത് ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടോ? ചിത്രയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്?
ഒരു ഇന്റർനാഷണൽ ലെവൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു നാഷണൽ ക്യാമ്പിൽ ഒരു ഇന്റർനാഷണൽ വേൾഡ് ആന്റി ഡോപ്പിങ്ങിന്റെ ലിസ്റ്റിലൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു എല്ലാ പ്രാവശ്യവും. അപ്പം അവര് നമുക്ക് എപ്പം വേണം നമ്മളെ വന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പം എപ്പോഴും നമ്മളത് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്, നല്ല നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കുകയും വേണം താനും. പക്ഷേ ഈ ഇപ്പം വെളിയിലൊക്കെ നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ക്യാമ്പിലൊക്കെ ഉള്ളവരെ ഇടയ്ക്കെല്ലാം ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്.
പക്ഷേ ഈ കുട്ടികളെ, പുതിയ കുട്ടികൾ കായിക രംഗത്തേക്ക് വരുമ്പോഴേക്കും അവരെ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ, പെട്ടെന്ന് ദേശീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില നാടുകളിലെങ്കിലും പരിശീലകർ ഇത് ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
വ്യക്തമായി പറയാനുള്ള ഒരു ഉദാഹരണങ്ങളോ അങ്ങനെയുള്ളതൊന്നും അറിയില്ല. പക്ഷെ ചില ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ വലിയ വലിയ പെർഫോമൻസുകൾ ചെയ്തിട്ട് അവർ മുന്നോട്ട് വന്നു കഴിയും, യാതൊന്നും ചെയ്യാതെ പോകുമ്പോൾ നമുക്കതൊരു സംശയമായിട്ട് നോക്കാൻ പറ്റുന്നുള്ളു ഇത് എന്ത് പറ്റിയ ഇപ്പൊ കുറഞ്ഞ 10-12 വർഷം പയ്യെ പയ്യെ കയറി വന്നു ഫുൾ ഇത്രയും വർഷമായിട്ട് ചെയ്തുന്ന വ്യക്തി അങ്ങനെയാണ് നമ്മുടെ നാഷണൽ ലെവൽ മെയിൻ ആയിട്ടുള്ള വ്യക്തികളെല്ലാം അങ്ങനെയുള്ളവരാ. പക്ഷെ ചില ഇവന്റുകളും ചില ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് സ്കൂളുകളിലൊക്കെ വലിയ വലിയ പെർഫോമൻസുകൾ ചെയ്ത് അതോടുകൂടി അവരുടെ നിന്ന് പോകുന്നു, അതൊക്കെ നമുക്ക് സംശയമായിട്ട് ചിന്തിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ആരെയും അങ്ങനെ വ്യക്തമായി അറിയത്തൊന്നുമില്ല.
തീർച്ചയായും കൂടുതൽ ചോദിച്ച് കുഴപ്പിക്കുന്നില്ല. എന്തായാലും മറ്റൊരു കാര്യം, ഇപ്പൊ ചിത്രയുടെ തന്നെ ഇനിയിപ്പോ തുടർന്ന് കായിക രംഗത്ത് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ചിത്ര ആലോചിക്കുന്നത്?
ഞാന് കായിക രംഗത്ത് തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയുള്ള ഇതെങ്ങനെയാണ് അറിയത്തില്ല. പക്ഷേ ഒന്നെങ്കിൽ സ്പോർട്സിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ കോച്ചായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ്. ഇപ്പം എനിക്ക് 30 വയസ്സ് ആയതേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഇനി മുന്നോട്ട് ചെയ്യാന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു അത്ലറ്റ് ആയിട്ട് ആണെങ്കിലും വരണം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇനി അത് പറ്റിയില്ലെങ്കിൽ ഒരു കോച്ചെങ്കിലും ആയിട്ട് തീർച്ചയായും സ്പോർട്സിന്റെ ഈ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം തന്നെ ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തത് അത്ലറ്റായിട്ട് വരികയാണെങ്കിൽ അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? കാരണം ഇപ്പോൾ അത്ലറ്റായിട്ട് ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല ഇനിയുള്ളൊരു സമയത്ത് ചിത്രയ്ക്ക്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുക, അത് ഇവിടെ നിന്നുകൊണ്ട് എത്രത്തോളം സാധ്യമാകും?
ഇവിടെ നിന്നുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിൽക്കുന്ന കഴിഞ്ഞാൽ കൂടുതൽ സാധ്യമാകാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫെസിലിറ്റീസും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഭക്ഷണ രീതികളും അതും എല്ലാം നമുക്കെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടുത്തെ സാഹചര്യങ്ങൾ, ക്ലൈമറ്റുകൾ, എല്ലാ സംഭവങ്ങളും അപ്പോഴത്തേക്ക് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ കഴിഞ്ഞു, ഇന്ത്യയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതിനെ കഴിഞ്ഞു.
അല്ലെങ്കിൽ തന്നെ ചിത്ര പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒരു പരിശീലകയാകാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ളൊരു ചിന്തയും ഉണ്ടോ എന്ന് പറഞ്ഞു. ഇവിടെ കൂടുതൽ അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ?
ഇവിടെ ആണെങ്കിൽ ഞാൻ 3-4 കോഴ്സസ് ഒക്കെ കോച്ചിന് വേണ്ടിയിട്ടുള്ള ലെവൽ 1 ലെവൽ 2 കോഴ്സുകളൊക്കെ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം ഇനിയിപ്പം ഇങ്ങനെ ഒരു ഇത് ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിലേക്ക് എന്ന് വെച്ചാൽ സ്പോർട്സ് ഫീൽഡിൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് സ്പോർട്സിന് വേണ്ടി ചെയ്തപ്പോൾ എന്തായാലും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് ഒരു ചെറിയ ലെവലിൽ തുടങ്ങി തീർച്ചയായും അതെനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസും ഇതെല്ലാം അതിന് കൂടുതൽ അത് കൂടുതൽ പ്രയോജനമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ ഒരു ഒളിമ്പ്യൻ എന്ന ഒരു പരിഗണന ഓസ്ട്രേലിയയിൽ ചിത്രയ്ക്ക് ഇത്തരത്തിൽ പല കോഴ്സുകൾക്കൊക്കെ പോയപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഒളിമ്പ്യൻ, ഇന്ത്യയെ പോലെയല്ല ഒരുപാട് ഒളിമ്പ്യന്മാരുള്ളൊരു നാടാണ് ഓസ്ട്രേലിയ, കായിക രംഗത്ത് ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ് ഓസ്ട്രേലിയ. അപ്പം ഇവിടെ ഒരു ഒളിമ്പ്യൻ എന്ന രീതിയിൽ എന്തെങ്കിലും പരിഗണന പരിശീലന രംഗത്തും മറ്റും ചിത്രയ്ക്ക് കിട്ടുന്നുണ്ടോ?
ഇവിടെ ഇപ്പം ഞാൻ ക്ലാസ്സിൽ ഇവിടെ സെൻട്രൽ ജംഗ്ഷൻ പറഞ്ഞൊരു അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒളിമ്പ്യൻ ഇത്രയും ഇവിടെ ഒളിമ്പ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടേക്ക് ഭയങ്കര റെസ്പെക്ടും ഭയങ്കര നല്ല എന്തോ എന്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നാലും എക്സാമ്പിളോ എന്ത് പറഞ്ഞാലും അവർ ആദ്യം എന്റെ പേരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചിത്ര അങ്ങനെ ചെയ്തിട്ട് കാണുന്നത് ഇത്രയും പെർഫോമൻസ് ഇത്രയും കോമ്പറ്റീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു റെസ്പെക്ട് ടോട്ടലി ഉണ്ട്.
അപ്പൊ ഇവിടുത്തെ പുതിയ മലയാളി കുട്ടികൾക്ക്, കായിക രംഗത്തോട് താല്പര്യമുള്ള മലയാളി കുട്ടികൾ, അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ എങ്ങനെ അത് കഴിയുമെന്നാണ് ചിത്ര വിശ്വസിക്കുന്നത്?
എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയൻ ഇവിടെ മൊത്തത്തിൽ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഒത്തിരി സ്പോർട്സിന്റെ ഇവന്റുകളും അവർക്ക് ഒത്തിരി മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ചെറിയൊരു 10-12 വയസ്സാകുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തീർച്ചയായും അവർക്ക് എന്തായാലും ഒരു നല്ല ലെവലിലെത്താനുള്ള എല്ലാവിധ ചാൻസസും ഉള്ളതാണ്. വെച്ചാൽ ഇവിടെ ഓൾറെഡി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പിന്നെ പേരൻസിന്റെ കുറച്ച് സപ്പോർട്ടും കൂടി ആകുമ്പോഴും എന്തായാലും തീർച്ചയായും അവർക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
അത്തരത്തിൽ കായിക രംഗത്തോട് താല്പര്യമുള്ള മലയാളി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചിത്രയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാകുമോ?
തീർച്ചയായും തീർച്ചയായും എന്തായാലും എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാം. ഇപ്പൊ സ്പോർട്സ് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് ഇനിയുള്ള വരും തലമുറയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ഹെൽപ്പുകളും തീർച്ചയായും ഞാൻ ചെയ്യും.
തീർച്ചയായും അത് ഓസ്ട്രേലിയൻ മലയാളി കുട്ടികൾക്ക് അല്ലെങ്കിൽ കായിക രംഗത്തോട് താല്പര്യമുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാം വളരെ വലിയൊരു വാഗ്ദാനമാണ് ചിത്ര ഇപ്പോൾ നൽകുന്നത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും ചിത്രയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അവരും അത് ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്ര, വളരെയധികം നന്ദി SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക്സ് ബിജു, താങ്ക്സ് SBS.